السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد، رسول الله صلى الله عليه وسلم ചരിത്രത്തിലെ അവിടുന്ന് നബിയായതിന് ശേഷമുള്ള ആദ്യത്തെ യുദ്ധം ഗസ്വത്തു ബദ്രിൽ കുബ്ര, ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ബദർ യുദ്ധത്തിന് കാരണമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യം, അവരുടെ അവസ്ഥ എന്തായിരുന്നു? മക്കയിലെ മുശ്രിക്കുകളുടെ സൈന്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അവർ രണ്ടുപേരും ബദറിൽ എവിടെയൊക്കെയാണ് തമ്പടിച്ചത്, രണ്ടുപേരുടെയും അവസ്ഥകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ബദർ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമാണ് മുസ്ലിം ഉമ്മത്തിനെ വിജയികളാക്കി തീർക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വ അൻതും അദില്ല, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വ അൻതും അദില്ല, നിങ്ങൾ തീർത്തും ശക്തിയില്ലാത്തവരായിരുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബദ്രിൽ വെച്ച് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങൾ അവരുടെ എണ്ണത്തിലും ശക്തിയിലുമെല്ലാം വളരെ പിന്നിലാണ്. അവരെ ശക്തി നൽകി നിലനിർത്തുന്ന ഒരൊറ്റ കാര്യം അവർ സത്യത്തിനു മുകളിലാണ് എന്നതാണ്, അവർ തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ്, അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നതാണ്. മുശ്രിക്കുകളെ തകർത്ത് കളഞ്ഞ ഒരേ ഒരു കാര്യവും അത് തന്നെയാണ്, അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല, അവർ അള്ളാഹുവിനെ തൗഹീദുള്ളവരായില്ല. മറ്റെല്ലാ ശക്തിയും അവർക്കുണ്ട് അല്ലെ? ബദർ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം മുസ്ലിമീങ്ങൾക്കുണ്ടാകും, ബദറിലേതുള്ളതിന് സമാനമായ ഹൃദയങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ ഓർമ്മപ്പെടുത്തൽ ബദറിന്റെ ചരിത്രത്തിലെല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യർമൂക്ക് യുദ്ധം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ്. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വളരെ എണ്ണത്തിൽ കുറവാണ്. അവർക്ക് നേരിടാനുള്ളതാകട്ടെ 10 മടങ്ങ് ശക്തിയുള്ള സൈന്യത്തെയാണ്. ആ സന്ദർഭത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അമീറുമാർക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നി അദുല്ലുകും അലാ മാ ഹുവ അഅസ്സു നസ്റൻ വ അഹ്സനു ജുന്ദൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതാപകരമായ വിജയം നേടാൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണമായി നിലനിൽക്കുന്ന സൈന്യം ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതേതാണ്? അല്ലാഹു അസ്സ വജല്ല, അള്ളാഹുവാണ് അവൻ. നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്, ഏറ്റവും വലിയ സംരക്ഷണം ഉണ്ടാകേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മുടെ പടക്കോപ്പുകൾ കൊണ്ടല്ല, നമ്മുടെ കൈക്കരുത്തു കൊണ്ടല്ല, നമ്മുടെ എണ്ണക്കൂടുതൽ കൊണ്ടല്ല, ഈ ഓർമ്മപ്പെടുത്തൽ ബദർ എപ്പോഴും നമുക്ക് നൽകുന്ന ഓർമ്മയാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ വിജയം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ തൗഹീദിന് വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എത്രയെത്ര ആളുകളെ നമ്മൾ കാണുന്നു, മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വേദനിച്ചുകൊണ്ടിരിക്കുന്നു, സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് ഈ അവസ്ഥയെന്ന് അവർ പറയുന്നു. പക്ഷേ മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കാനുള്ള ഒരേ ഒരു ഘടകം തൗഹീദാണ്. അതവർ ശരിയാക്കുന്നില്ല, അതവർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അതവർ പഠിക്കുന്നില്ല, അതവർ പ്രാവർത്തികമാക്കുന്നില്ല, അതിലേക്ക് അവർ ജനങ്ങളെ ക്ഷണിക്കുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന ഇപ്രകാരമാണ്. അള്ളാഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് നടത്തിയ പ്രാർത്ഥനകളിൽ മനോഹരമായ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദി അബദ. അല്ലാഹുവെ, നീ എങ്ങാനും ഈ കൊച്ചു സംഘത്തെ ഇപ്പോൾ നശിപ്പിച്ചാൽ ഫലൻ തുഅബദ ഫിൽ അർദി അബദ, പിന്നെ ഒരിക്കലും അല്ലാഹുവെ നീ മാത്രം ആരാധിക്കപ്പെടുക എന്നത് ഈ ഭൂമിയിൽ സംഭവിക്കുകയില്ല. ഈ കൊച്ചു സംഘം ഇവിടെ തകർന്നു വീണു കഴിഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ബദർ പറഞ്ഞ് ജനങ്ങളെ വികാരം കൊള്ളിക്കുന്നവരെ, മുസ്ലിമീങ്ങളുടെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുക, പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് വിജയം ചോദിച്ചു വാങ്ങുന്നത് എന്തു മുന്നിൽ വെച്ചുകൊണ്ടാണ്? ഇതാ, ഞങ്ങളാണ് തൗഹീദിന്റെ ആളുകൾ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ തൗഹീദില്ല, ഞങ്ങളില്ലെങ്കിൽ അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുക എന്നത് ഇവിടെ സംഭവിക്കുകയില്ല. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, അവർ അള്ളാഹുവിന് പുറമെ വിളിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര വിഗ്രഹങ്ങളെയാണ്, മക്ബറകളെയാണ്, ജാറങ്ങളെയാണ്, ഔലിയാക്കന്മാരെയാണ്, നബിമാരെയാണ്. എന്തിനധികം അവരിൽ ചിലർ ക്ഷേത്രങ്ങളിലേക്ക്, നസ്രാനികളുടെ പള്ളിമേടകളിലേക്ക്, യഹൂദരുടെ സിനഗോഗുകളിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ വരെ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നലില്ലാഹി വഇന്നലൈഹി റാജിഊൻ. അതുകൊണ്ട് സഹോദര, നീ മരിക്കുന്നതിന് മുൻപ് ഇസ്സത്തിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരാണത് ആഗ്രഹിക്കാത്തത്? ഒരു ദിവസമെങ്കിലും ഇസ്ലാമിന്റെ ഇസ്സത്തിൽ ജീവിക്കാൻ, ഇസ്ലാം വിജയിച്ചു നിൽക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ പ്രതാപത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ, ശിർക്ക് തുടച്ചു നീക്കപ്പെട്ട ഒരു രാജ്യത്ത് ജീവിക്കാൻ, ഇസ്ലാമിനും തൗഹീദിനും ഇസ്സത്തുള്ള മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കയ്യിലാകുന്ന അള്ളാഹുവിന്റെ കഅബയും മസ്ജിദുൽ നബവിയിലും തൗഹീദ് വിളങ്ങി നിൽക്കുന്ന, ഇസ്ലാം പ്രതാപത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന, അതിന്റെ പതാകകൾ ഉയരത്തിൽ പറക്കുന്ന, ശിർക്ക് തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഏതു മുസ്ലിമാണുള്ളത്? നീ മരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും, ഒരു ദിവസമെങ്കിലും അങ്ങനെ ജീവിക്കണ്ടേ? അതിലേക്ക് നിനക്ക് എത്തിപ്പെടണമോ? നീ ശേഖരിച്ചു വെക്കേണ്ടത് വാളുകളല്ല, നീ ഉണ്ടാക്കാൻ പഠിക്കേണ്ടത് ബോംബുകളല്ല, മറിച്ച് തൗഹീദാണ്. തൗഹീദിലാണ് നമ്മുടെ വിജയം. അതിനുശേഷമാണ് മറ്റെല്ലാം സംഭവിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ബദർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം തൗഹീദിന്റെ പാഠമാണ്. ബദർ നമുക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, ആ സന്തോഷം ഇനി തിരിച്ചു ലഭിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തൗഹീദിലേക്കാണ് നാം തിരിച്ചു പോകേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ബദർ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം. ബദർ യുദ്ധം, അതിന്റെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ബദർ യുദ്ധം നടക്കുന്നത്. വ്യാഴാഴ്ച ദിവസം രാത്രി വരെയുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെയായി, സഹാബികൾ പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ ഒരാളും ഉറങ്ങാതെയില്ല, എല്ലാവരും തൂങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ചിലരുടെ കൈകളിൽ വാളുണ്ട്, ഞങ്ങളുടെ ഉറക്കത്തിൽ അത് കയ്യിൽ നിന്ന് താഴോട്ട് വീണു പോകുന്നുണ്ട്. അങ്ങനെ മയക്കത്തിലാണ് സഹാബികളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. നോക്കണം നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ്, റസൂലാണ്, ഉറക്കമൊഴിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് വിജയം ലഭിക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വിജയം ലഭിക്കാനുള്ളത്? പക്ഷെ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കും? എത്ര തവണ നമ്മൾ പ്രാർത്ഥിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ കേൾക്കാനുള്ളത് പോലെ ബദർ യുദ്ധത്തിന്റെ പകലുകളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുലർച്ചയായി. റമദാൻ 17-ന്റെ ദിവസമാണ്, റമദാൻ 17 എന്നാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. ആ ദിവസത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ ദിവസത്തെ കുറിച്ച് വെള്ളിയാഴ്ച ദിവസം റമദാൻ 17 ഹിജ്റ 1 വർഷം. അങ്ങനെ ജനങ്ങളെല്ലാം അവർ മഴ കാരണത്താൽ മരത്തണലുകളിലും മറ്റുമൊക്കെയാണ് ഇരുന്നിരുന്നത്. അവിടെ നിന്ന് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. സുബ്ഹിന്റെ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ള സഹാബികൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. അവിടുന്ന് അവരോട് യുദ്ധത്തിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ജംഅ ഖുറൈശിൻ തഹ്ത ഹാദിഹി ദിലഇൽ ഹംറാഇ മിനൽ ജബൽ. ഇതാ, ഈ പർവ്വതത്തിന് തൊട്ടപ്പുറത്ത് ഖുറൈശികൾ നമ്മെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിമീങ്ങളുടെ സഫുകൾ ശരിയാക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ഫജറിന്റെ സമയത്ത് നടക്കുന്ന കാര്യമാണ്. അവിടുന്ന് തൊട്ടു മുന്നേയുള്ള ദിവസം മുസ്ലിമീങ്ങളുടെ സൈന്യം അതിന്റെ സേനാനായകന്മാരെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിമീങ്ങളുടെ സഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ കമ്പുണ്ട്, ഒരു ചെറിയ വടിയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങുന്നവനോട് മുന്നോട്ട് നീങ്ങാൻ പറയും, ബാക്കിലേക്ക് നിൽക്കേണ്ടവനോട് ബാക്കിലേക്ക് നിൽക്കാൻ പറയും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് ഇബ്നു ഗസിയ എന്ന സഹാബിയുടെ അടുക്കലെത്തി. അദ്ദേഹം കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വടിയെടുത്ത് സവാദിനോട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, നേരെ നിൽക്ക് സവാദേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാദിന്റെ വയറിലേക്ക് ആ വടി കൊണ്ടൊരു തട്ടു കൊടുത്തു. അപ്പോൾ സവാദ് അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔജഅതനി, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. വഖദ് ബഅഥക അല്ലാഹു ബിൽ ഹഖ്ഖി വൽ അദ്ൽ, അല്ലാഹു അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത് സത്യം കൊണ്ടാണ്, നീതി കൊണ്ടാണ്. അതിനാൽ ഫഅഖിദ്നി, നബിയെ എനിക്ക് പകരമൂട്ടണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽവസ്ത്രം നീക്കിക്കൊടുത്തു സവാദിന് പകരമൂട്ടാൻ വേണ്ടി. സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുട്ടിലിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്ത് അദ്ദേഹം ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, യാ റസൂലുള്ളാഹി ഹദറ മാ തറ, നബിയെ ഇതാ മുശ്രിക്കുകൾ മുന്നിലെത്തിയിരിക്കുന്നു, അതുകൊണ്ട് മരിക്കുന്നതിനു മുൻപ് അങ്ങയുടെ ശരീരം സ്പർശിച്ചുകൊണ്ട് മരണം വരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ് നബിയെ. അതുകൊണ്ടാണ് സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു. ആ യുദ്ധത്തിൽ സവാദ് ഷഹീദായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഉപദേശമായി പറഞ്ഞു കൊടുത്തു, ലാ തബ്ദഉൽ ഖിതാല ഹത്താ അദുനുകും അദനുകും. സഹാബികളെ, ഞാൻ നിങ്ങൾക്ക് അനുമതി നൽകുന്നതുവരെ നിങ്ങൾ യുദ്ധം തുടങ്ങരുത്, എന്റെ അനുവാദം കിട്ടുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതഖദ്ദമന്ന അഹദു മിൻകും ഇലാ ഷൈഇൻ ഹത്താ അകൂന അന ഉദിനു. എന്റെ അനുമതിയില്ലാതെ നിങ്ങളിൽ ഒരാളും ഒരു കാൽവെപ്പ് പോലും മുന്നിലേക്ക് വെക്കരുത്. അവിടുത്തെ കർശന നിർദ്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് യുദ്ധത്തിന്റെ രീതി പറഞ്ഞു കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, إذا أكثبوكم فرموهم. സഹാബികളെ, ദൂരെ മുശ്രിക്കുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ ദൂരെ നിൽക്കുമ്പോൾ നിങ്ങൾ അമ്പയ്യരുത്, മറിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് അവർ എത്തിയെന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ, നിങ്ങളുടെ അമ്പുകൾ അവരുടെ മേൽ പതിക്കുമെന്ന് ഉറപ്പായാൽ, ആ ദൂരത്തിലെത്തിയാൽ മാത്രമേ നിങ്ങൾ അമ്പയ്യാൻ പാടുള്ളൂ. സഹാബികൾ, അവരുടെ കയ്യിൽ കാര്യമായ പടക്കോപ്പുകളില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസ്തബിഖൂ നബ്ലക്കും, നിങ്ങളുടെ അമ്പ് നിങ്ങൾ വെറുതെ പാഴാക്കരുത്, ബാക്കി വെക്കണം, ആവശ്യം വരും. അമ്പെയ്ത്ത് എന്നത് യുദ്ധത്തിലെ പ്രധാന വടികളിലൊന്നാണ്. അതുകൊണ്ടാണല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഅല്ലമു റമ്യ, നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കണം, നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കണം. ഇന്നും യുദ്ധത്തിൽ അമ്പെയ്ത്തിന് പകരമായി നിൽക്കുന്ന കാര്യം, അല്ലെ, ദൂരെ നിന്ന് വെടിവെക്കുക എന്നത് ഇന്നും യുദ്ധത്തിൽ പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെറുതെ അമ്പുകൾ പാഴാക്കരുത്, അവർ അടുത്തെത്തി എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ അമ്പെയ്യാൻ പാടുള്ളൂ. അവർ നിങ്ങളെ പൊതിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വാളൂരാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധതന്ത്രമായിരുന്നു അത്. അടുത്തെത്തിയാൽ മാത്രമേ വാളെടുക്കാൻ പാടുള്ളൂ, പിന്നെ അമ്പ് ചെയ്തത് കൊണ്ട് കാര്യമില്ല. തൊട്ടടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അമ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, അപ്പോൾ നിങ്ങൾ വാളെടുക്കണം. കുറച്ചു ദൂരെ എത്തിയാൽ ആണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അമ്പ് ചെയ്യണം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നൽകി. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നി ഖദ് അറഫ്തു റിജാലൻ മിൻ ബനീ ഹാഷിം വഗൈരിഹിം, ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ചിലരെ എനിക്കറിയാം, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ, മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റു ചില ആളുകൾ, അവരെ എനിക്കറിയാം. അവർ വെറുപ്പോടുകൂടിയാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത്, അവർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, അവരെ നിർബന്ധിച്ച് യുദ്ധത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്, അവർക്ക് നമ്മോട് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമേയില്ല, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ടവരെ കണ്ടാൽ സാധിക്കാവുന്നിടത്തോളം അവരെ വെറുതെ വിടുക, അവൻ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ അവരെ നിങ്ങൾ ഒഴിവാക്കുക. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയാണത്. കൂടെ വന്ന എല്ലാവരെയും തകർത്ത് കളയാമെന്നല്ല, മറിച്ച് അവരുടെ കൂട്ടത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറെ ആളുകളുണ്ട്, അവരുമായി യുദ്ധം ചെയ്യേണ്ടതില്ല, അവരെ വെറുതെ വിട്ടേക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ലഖിയ അബൽ ബഖ്തരി ഇബ്നു ഹിഷാം ഫലാ യഖ്തുലുഹു, ആരെങ്കിലും അബുൽ ബഖ്തരി ഇബ്നു ഹിഷാമിനെ കണ്ടാൽ അവനെ കൊല്ലരുത്, അയാളെ കൊല്ലരുത്. ആരാണ് അബുൽ ബഖ്തരി? ആർക്കാണ് ഓർമ്മയുള്ളത്? ആ അതല്ല, അത് ചെയ്യുകയാണ്. അബുൽ ബഖ്തരി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബു അബി ത്വാലിബിൽ ബഹിഷ്കരിക്കപ്പെട്ട സന്ദർഭത്തിൽ കഅബയുടെ മുകളിൽ കെട്ടിത്തൂക്കിയ ഏടു വലിച്ചു കയറിയ വ്യക്തിയാണ്, അതിന് മുൻകൈ എടുത്ത ആളാണ്. അന്നത്തെ ചരിത്രം നമ്മൾ പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞിരുന്നു. അബുൽ ബഖ്തരി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് ഷഅബു അബീ താലിബിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹിഷ്കരിക്കപ്പെട്ട സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുമായി കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല എന്ന കരാർ കഅബയുടെ മേൽ കെട്ടിത്തൂക്കിയത് വലിച്ചെറിഞ്ഞ കീറിയെറിഞ്ഞയാളാണ് അബുൽ ബഖ്തരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലതവണ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, അവിടുത്തോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് അബുൽ ബഖ്തരിയെ ആരെങ്കിലും കണ്ടാൽ കൊല്ലരുത്. ومن لقي العباس بن عبد المطلب عم رسول الله صلى الله عليه وسلم فلا يقتله ആരെങ്കിലും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കണ്ടാൽ വെറുതെ വിട്ടേക്കുക. റസൂലുള്ളാഹിയുടെ ഇളാപ്പയാണ്. മാത്രമല്ല അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്, ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഇസ്ലാം ഉണ്ടായിരുന്നു, എന്നാൽ പുറത്തേക്കത് സ്വീകരിച്ചിട്ടില്ല. അതിന് കാരണമായി പറയപ്പെട്ടത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുറൈശികളുടെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഖുറൈശികളിൽ പലരുടെയും കൈകളിൽ പരന്നു കിടന്നിരുന്നു. മുസ്ലിമായതൊക്കെ കയ്യിൽ പോവും. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ സമ്പാദ്യം വിട്ടുകൊടുക്കാനുള്ള മടിയും പ്രയാസവും തന്റെ നാട്ടുകാർ തന്നോട് എതിരാകുമോ എന്ന ഭയവുമൊക്കെ ഉള്ളത് കാരണത്താലായിരുന്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇസ്ലാം പരസ്യമാക്കാതിരുന്നത്. മാത്രമല്ല അഖബ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗം ന്യായീകരിച്ച് അൻസാറുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചയാൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടാൽ വെറുതെ വിടുക. ഇവരൊക്കെ നിർബന്ധിതരായി പുറത്തു വന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്ക് ഉപദേശമായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഈ പറയപ്പെട്ട അബുൽ ബഖ്തരി അദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ടു. ആ ചരിത്രമാകട്ടെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. അബുൽ ബഖ്തരി അദ്ദേഹം ബദർ യുദ്ധത്തിന് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുമായാണ്, യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത് ഒരു കൂട്ടുകാരനുമായാണ്. അങ്ങനെ യുദ്ധത്തിന്റെ വേളയിൽ അദ്ദേഹത്തെ ഒരു അൻസാരിയായ വ്യക്തി കണ്ടുമുട്ടി. അപ്പോൾ അബുൽ ബഖ്തരിയോട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വെറുതെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്റെ ഒപ്പം ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അവനെ നീ വെറുതെ വിടുമോ? അപ്പോൾ ഈ അൻസാരി പറഞ്ഞു, ഇല്ല, റസൂൽ നിന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ ഒപ്പമുള്ള കൂട്ടുകാരനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കയിലേക്ക് എന്റെ കൂട്ടുകാരനെ കൊലക്കു കൊടുത്തതിന് ശേഷം തിരിച്ചുപോകാൻ എനിക്ക് പറ്റില്ല. കൂട്ടുകാരനെ കൊന്ന് രക്ഷപ്പെട്ടവൻ എന്ന് കുറൈശികളിലെ പെണ്ണുങ്ങൾ എന്നെ പറ്റി പരദൂഷണം പറഞ്ഞ് നടക്കും. അതുകൊണ്ട് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഇവനെയും വെറുതെ വിടണം. അപ്പോൾ അൻസാരി അതിന് സമ്മതിച്ചില്ല. അദ്ദേഹം ഇവർ രണ്ടുപേരുമായി യുദ്ധം ചെയ്തു. അങ്ങനെയാണ് അബുൽ ബഖ്തരി അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഖുറൈശികളിൽ ഉണ്ടായിരുന്ന അഭിമാനം, അവരുടെ സ്വന്തം അഭിമാനം കാത്തുസൂക്ഷിക്കുക എന്നത് അവർ ശ്രദ്ധിച്ചിരുന്നതിന് ഒരു ഉദാഹരണമാണ് ഈ സംഭവം, അബുൽ ബഖ്തരിയുടെ ഈ സംഭവം. അദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് യുദ്ധത്തിനുള്ള മുറകൾ പറഞ്ഞുകൊടുത്തു. സുബ്ഹയുടെ സമയം കുറച്ച് നീങ്ങിയപ്പോൾ ഖുറൈശികൾ അവരുടെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായി യുദ്ധത്തിനിറങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അവർ പുറപ്പെടുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. ഖുറൈശികൾ അവർ യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുന്നതിന് മുൻപ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉമൈർ ഇബ്നു വഹബിനെ സഹാബികളെ മുസ്ലിമീങ്ങളെ വീക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അയാൾ സഹാബികളുടെ എണ്ണം എടുത്ത് തിരിച്ചു ചെന്നു. അവരോട് പറഞ്ഞു, ഏതാണ്ട് 300 ചില്ലാനം ആളുകളുണ്ട്, ഇനി പുറത്ത് വേറെ സൈന്യമൊന്നുമില്ല. ഞാൻ ദൂരത്തൊക്കെ പോയി നോക്കി, അവർക്ക് വേറെ ഒരു സൈന്യം ഇനി വരാനൊന്നുമില്ല, ആകെ 300 ചില്ലാനം ആളുകൾ മാത്രമാണുള്ളത്. അങ്ങനെ ഇയാൾ ഈ വിവരവുമായി വന്നപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം എന്നു പേരുള്ള വ്യക്തി അദ്ദേഹം ഉത്ബത്തു ഇബ്നു റബീഅയുടെ അടുക്കൽ ചെന്നു. ഈ പേര് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടയാളാണ്, ഉത്ബത്തു ഇബ്നു റബീഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഹിദായത്ത് നൽകൂ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒരാളാണ് ഈ വ്യക്തി. ഉത്ബത്തു ഇബ്നു റബീഅയുടെ അടുക്കൽ ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം ചെന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ഖുറൈശികൾ യുദ്ധത്തിനിറങ്ങുകയാണ്, നീയാകട്ടെ ഇവരുടെ കൂട്ടത്തിലെ നേതാവൻ, നീ പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ നിന്റെ വാക്ക് അവർ കേൾക്കും, അനുസരിക്കും. അതുകൊണ്ട് അവസാന കാലഘട്ടം വരെ നിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന നിന്നെക്കുറിച്ചൊരു നല്ല സ്മരണ ഉണ്ടാക്കാൻ പറ്റിയ അവസരമാണിത്, ഇവരെ നീ യുദ്ധത്തിൽ നിന്ന് തടയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോയി അബൂജഹലിനെ തടഞ്ഞു വെക്ക്, ഞാൻ ജനങ്ങളോട് സംസാരിക്കട്ടെ. അങ്ങനെ ഉത്ബത്തു ഇബ്നു റബീഅ അദ്ദേഹം മുശ്രിക്കുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അവരുടെ സൈന്യത്തിന് മുൻപിൽ ഒരു ചുവന്ന ഒട്ടകത്തിന് മുകളിൽ കയറി നിന്ന് അദ്ദേഹം അവർക്ക് മുന്നിൽ നിലയുറപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം അവരോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇന്നി അറാ ഖൗമൻ മുസ്തമീതീന, അല്ലയോ സമൂഹമേ, നിങ്ങളിതാ നാളെ യുദ്ധം, നിങ്ങൾ ഈ യുദ്ധം ചെയ്യാനിരിക്കുന്നത് മരണം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോടാണ്, മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യത്തിന് മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നമ്മളാകട്ടെ മരണം പേടിക്കുന്ന ആളുകളാണ്, അവർ മരണം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ലാ തസിലൂന ഇലൈഹിം, നിങ്ങൾക്കൊരിക്കലും അവരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സമൂഹമേ, നിങ്ങൾ എന്റെ നാട്ടുകാരെ നിങ്ങൾ തിരിച്ചുപോവുക. യാ ഖൗമി സുബൂഹൽ യൗമ ബിറാസി, അല്ല കൂട്ടരെ, നിങ്ങൾക്കിനി പോകുന്നതിൽ നാണക്കേടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ എന്റെ തലയിൽ കെട്ടിവെച്ചോളൂ. ഞാൻ പേടിത്തൊണ്ടനാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾ തിരിച്ചു പോകണം, യുദ്ധത്തിന് തയ്യാറാവരുത്. വഖൂലു ജുബ്നു ഉത്ബത്തു ഇബ്നു റബീഅ, ഉത്ബയുടെ പേടി കാരണമാണ് നമ്മൾ തിരിച്ചു വന്നത് എന്ന് പറഞ്ഞോളൂ, പ്രശ്നമില്ല. വഖദ് അലിംതും അന്നി ലസ്തു ബിഅജ്ബനികും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലെ പേടിത്തൊണ്ടനല്ല എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ പറഞ്ഞോളൂ, എന്നാലും വേണ്ടില്ല നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടരുത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് ഇത് കാണുന്നുണ്ട്, ഒരാൾ ഖുറൈശികളിലേക്ക് തിരിഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹംസയെ വിളിപ്പിച്ചു, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, മൻ സാഹിബുൽ ജമലിൽ അഹ്മർ, ആരാണ് ആ ചുവന്ന ഒട്ടകത്തിന് മുകളിൽ നിൽക്കുന്നയാൾ? ഹംസ. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഉത്ബയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ യകും ഫിൽ ഖൗമി അഹദുൻ യഅമുറു ബിഖൈർ ഫഅസാ അൻ യകൂന സാഹിബൽ ജമലിൽ അഹ്മർ, അക്കൂട്ടത്തിൽ നല്ല വർത്തമാനം ഉപദേശിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അത് ഉത്ബയായിരിക്കും. ആ കൂട്ടത്തിൽ നല്ല ഒരു ഉപദേശം നൽകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അയാൾ മാത്രമാണ്, ഉത്ബ മാത്രമാണ്. അങ്ങനെ ഉത്ബയുടെ ഉപദേശം ഖുറൈശികളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ മാറ്റമുണ്ടാക്കി, തിരിച്ചു പോകാമെന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ ചിന്ത വന്നു തുടങ്ങി. അപ്പോൾ ഇത് കേട്ട ഉടനെ, ഈ സംഭവം അറിഞ്ഞ ഉടനെ അബൂജഹൽ അങ്ങോട്ട് ഓടിക്കതച്ചു വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, انتفخ والله سحره حين راى محمدا واصحابه, മുഹമ്മദിനെയും കൂട്ടരെയും കണ്ടപ്പോൾ ഇവന്റെ പേടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മഹാപേടിത്തൊണ്ടനാണ്, ഉത്ബയുടെ വർത്തമാനം നിങ്ങൾ കേൾക്കരുത്. കല്ല വല്ലാഹ്, അല്ലാഹു സത്യം, നാം തിരിച്ചു പോവുകയില്ല. ലാ നർജിഉ ഹത്താ യഹ്കുമ അല്ലാഹു ബൈനനാ വബൈന മുഹമ്മദ്, ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ നമ്മൾ തിരിച്ചു പോവുകയില്ല. അതുകൊണ്ട് وما بعتبة ما قال ولكنه قد رأى أن محمدا وأصحابه أكلة جزور ഉത്തുബ എന്തിനാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഉത്തുബ ഇതൊക്കെ പറയാനുള്ള കാരണം, അവന്റെ മകൻ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിലുണ്ട്, അവന്റെ മകൻ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിലുണ്ട്. അവനറിയാം നമ്മൾ ഇവരുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ തിന്നാനുള്ള സമയം മാത്രം മതി, അതിന്റെ ഉള്ളിൽ അവരുടെ കഥ തീർക്കാമെന്ന് ഇവൻ അറിയാം. അതുകൊണ്ട് അവന്റെ മകൻ മരിക്കുമോ എന്ന പേടി കാരണത്താലാണ്. എന്നിട്ട് അയാൾ അബൂ ജഹൽ ലഅനഹുല്ലാഹ് അവൻ പറഞ്ഞു ഇയ്യായ തുഅയ് അവൻ പറഞ്ഞു ആമറിനിൽ ഹദ്റമി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അബൂ ജഹൽ പറഞ്ഞു മുഹമ്മദും കൂട്ടരും നിന്റെ സഹോദരനെ കൊന്ന ആളുകളാണ്. നമ്മൾ മുന്നേ പറഞ്ഞ സംഭവം സരിയത്തുൻ നഖ്ലയിൽ സംഭവിച്ചത് ആമറുൽ ഹദ്റമിയുടെ അനിയനെയാണ് സഹോദരനെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ നേതൃത്വത്തിലുള്ള ചെറിയ സൈന്യം ആക്രമിക്കുകയും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും ആമറുൽ ഹദ്റമിയുടെ സഹോദരനെ കൊല്ലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ ഒന്നാം വർഷത്തിൽ സംഭവിച്ച കാര്യമാണ്. അബൂ ജഹൽ പറഞ്ഞു ആമറെ നിന്റെ അനിയനെ കൊന്ന ആളുകളാണ് അവർ, അവരോട് പകരം ചോദിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. അത് കേട്ടപ്പോൾ ആമർ ഖുറൈശികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു വാ അമ്രാഹ് വാ അമ്രാഹ് എന്റെ അമറേ എന്റെ അമറേ നീ എന്നെ വിട്ടുപോയല്ലോ. വിലാപമാണത്. എന്റെ അനിയന്റെ പേര് അമർ എന്നാണ്. അത് കേട്ടതോടുകൂടി ഖുറൈശികൾക്ക് വീണ്ടും മുസ്ലിമീങ്ങളെ യുദ്ധം ചെയ്യണമെന്ന ദേഷ്യം തിരിച്ചു വന്നു. മുസ്ലിമീങ്ങൾ അവർ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ ചെറിയ സൈന്യം അവരുടെ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ കൊന്ന ആ സംഭവം അബൂ ജഹൽ എടുത്തു പറഞ്ഞ അവരുടെ വികാരം വീണ്ടും തിരിച്ചു കയറ്റി. അങ്ങനെ ഖുറൈശികൾ അവർ യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ ഖുറൈശികൾ അവർ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നു. മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തുണ്ട്, അവരുടെ അടുക്കലാണ് ഹൗദുള്ളത്. നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ കൈകളിൽ ബദറിലെ വെള്ളം അവർ കൈക്കലാക്കിയിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങളുടെ തന്ത്രത്തിന്റെ ഭാഗമായി അവർ തുടക്കത്തിൽ തന്നെ വെള്ളമുള്ള ഭാഗം മുസ്ലിമീങ്ങൾ അവരുടെ കൈവശത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുറൈശികൾ അവർ അടുത്തു വരികയാണ്. അൽ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് അൽ മഖ്സൂമി മഹാവൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തനാണ് അവൻ. അവൻ പറഞ്ഞു ലഅശ്റബന്ന മിൻ ഹൗദിഹിം ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വെള്ളത്തിന്റെ സ്ഥലം അവിടെ നിന്ന് ഞാൻ വെള്ളം കുടിക്കും. ഔ ലഅഹ്ദിമന്നഹു അതല്ലെങ്കിൽ അവരാ കൂട്ടി വെച്ചിട്ടുള്ള വെള്ളം അതിന്റെ കെട്ട് ഞാൻ പൊട്ടിച്ചു കളയും. ഇല്ലെങ്കിൽ അവർ എന്നെ കൊല്ലും, ഞാൻ അവരുടെ ആ വിഷയത്തിൽ ഞാൻ മരിച്ചു വീഴും. അവരുടെ ഹൗദിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ഞാൻ തകർത്ത് കളയും, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലട്ടെ. അങ്ങനെ ഇവൻ മുസ്ലിമീങ്ങളുടെ കൈവശമുള്ള ബദ്ര യുദ്ധത്തിന്റെ രണാങ്കണത്തിന്റെ ഭാഗത്തുള്ള ഈ ഹൗദിനെ ലക്ഷ്യമാക്കി നടന്നു. അപ്പൊ ഇവൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരെ ഇവന്റെ മുന്നിലേക്ക് ചെന്നു. ഇവനെ അടുത്ത് കിട്ടിയ ഉടനെ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവന്റെ മേൽ വാളെടുത്തു വീശി, അവന്റെ കാല് ഒടിഞ്ഞു തൂങ്ങി. അങ്ങനെ അവൻ ഹൗലിന്റെ അടുത്തായി താഴെ വീണു. അങ്ങനെ അവൻ ഏന്തി ഏന്തി എങ്ങനെയെങ്കിലും ഹൗലിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഏന്തി ഏന്തി ഹൗലിന്റെ അടുക്കലേക്ക് വലിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അവനെ അടുത്ത വെട്ടുവെട്ടി. അങ്ങനെ അവൻ ഹൗദിലേക്ക് മറിഞ്ഞു വീണു. ഇവനാണ് ആദ്യമായി ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന വ്യക്തി, അൽ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് അൽ മഖ്സൂമി. ഈ ഷൈത്താനാണ് ആദ്യമായി കൊല്ലപ്പെടുന്ന, ബദർ യുദ്ധത്തിൽ ആദ്യമായി കൊല്ലപ്പെടുന്ന വ്യക്തി ഇവനാണ്. ഇത് സംഭവിച്ചതോടുകൂടി മുശ്രിക്കുകളുടെ ദേഷ്യം ഇരട്ടിച്ചു. അവരിൽ നിന്ന് മൂന്നാളുകൾ ഖുറൈശികളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തന്മാരായ മല്ലയുദ്ധത്തിൽ പ്രാവീണ്യമുള്ള കൈക്കരുത്തുള്ള മൂന്നാളുകൾ അവർ മുന്നോട്ട് വന്നു. ഒന്ന് ഉത്ബത്ത് ഇബ്നു റബീഅ, രണ്ട് ഷൈബ, മൂന്ന് വലീദ്. ഈ മൂന്നാളുകൾ അവർ മുന്നിലേക്ക് വന്നു. എന്നിട്ട് അവർ മല്ലയുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു. അപ്പോൾ അൻസാറികളിൽപ്പെട്ട മൂന്നാളുകൾ അവർ മുന്നിലേക്ക് ചെന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? കണ്ടു പരിചയമില്ല, ആരാണ് നിങ്ങൾ? അൻസാറികൾ പറഞ്ഞു, ഞങ്ങൾ അൻസാറികളാണ്, മദീനക്കാരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുറെ അവന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അവരെ ഇങ്ങോട്ട് വിട്. അവർ വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രിജ് ലനാ അക്ഫാനാ മിൻ ഖൗമിനാ, മുഹമ്മദേ, നമ്മളുടെ അടുക്കൽ നിന്ന് പോയ നമ്മുടെ നാട്ടുകാരെ നീ ഇങ്ങോട്ട് വിട്ടതായോ യുദ്ധത്തിന് വേണ്ടി.